പ്രചോദന സിദ്ധാന്തം പ്ലേറ്റോയുടെ കയ്യിൽ കവിയെ തെല്ലാനുള്ള ഒരു സ്വർണവടിയായിരുന്നു. അതേസമയം കവിത അനൈച്ഛികമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അനൈച്ഛികത കവിതയെ മണ്ണിൽ നിന്നുയർത്തുകയാണെന്ന് പിൽക്കാല വിമർശകർ വിശ്വസിച്ചു. പ്ലേറ്റോയുടെ പ്രചോദന സിദ്ധാന്തം കലയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വിശേഷിച്ചും കാൽപ്പനികതയുടെ കാലയളവിൽ ഉപയുക്തമായി. കവിതയും ജീവിതവും തമ്മിലുള്ള ജന്യജനകബന്ധത്തെ സ്പർശിക്കുന്ന എല്ലാ ചർച്ചകളുടെയും അടിസ്ഥാനം പ്ലേറ്റോയുടെ അനുകരണവാദമാണെന്ന് സ്പഷ്ടം. പ്ലേറ്റോ ആരോപിക്കുന്നതുപോലെ കവി അനുകരിക്കുന്നത് അസത്യത്തെയല്ല, സത്യത്തെയാണെന്നാണ് അരിസ്റ്റോട്ടിൽ സിദ്ധാന്തിക്കുകയുണ്ടായി. മാത്യു അർണോൾഡ് തൊട്ടുള്ളവർ കവിതയുടെ ജീവിത സംബന്ധത്തെക്കുറിച്ച് ആവോളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൈറ്റിങ്ങിനെക്കുറിച്ച് പറഞ്ഞ സറീലിയസ്റ്റിന് മറ്റ് കവിത ഒരുതരം അരുളപ്പാട് തന്നെയാണ്, കരുതിയവരാണല്ലോ. കവിതയുടെ ലാവണ്യം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയശേഷി പ്ലേറ്റോയ്ക്ക് ജന്മസിദ്ധമായിരുന്നു. എന്നിരിക്കലും നന്മയുടെയും സത്യത്തിൻ്റെയും അഭാവം ആ ലാവണ്യത്തെ വ്യർത്ഥമാക്കുമെന്ന് പ്ലേറ്റോ കരുതി. കലാസൃഷ്ടിയുടെ ജൈവമായ ഏകത്വം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദേഹം പോലെ സ്വാഭാവികമായും സുഘടിതവുമായിരിക്കണം കാവ്യം. ഇഫ് പോയട്രി കംസ് നോട്ട് ആസ് നാച്ചുറലി ആസ് ദ ലീവ്സ് ടു എ ട്രീ, ഇറ്റ് ഹാഡ് ബെറ്റർ നോട്ട് കം അറ്റ് ഓൾ എന്ന് ശഠിച്ച ആംഗല കവി കീറ്റ്സും ഇതേ തത്വമാണല്ലോ സൂചിപ്പിക്കുന്നത്. എല്ലാറ്റിലുമുപരി പ്ലേറ്റോ കാര്യങ്ങൾ പറയുന്ന രീതി എക്കാലത്തെയും എഴുത്തുകാർക്ക് അനുഗമ്യമാണെന്ന വസ്തുത എടുത്തു പറയണം. ലാളിത്യം അദ്ദേഹത്തിൻ്റെ ശൈലിയുടെ മുഖമുദ്രയാണ്. ആ വാക്കുകൾക്ക് പ്രവാചകത്വമുണ്ട്. അദ്ദേഹം അംഗീകരിച്ച സംവാദരൂപം ദുർഗ്രഹമായ ചിന്തകളെപ്പോലും അഭിഗമ്യമാക്കുന്നുണ്ട്. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പ്ലേറ്റോയുടെ മഹാനായ ശിഷ്യനാണ് അരിസ്റ്റോട്ടലാണ്. പ്ലേറ്റോ തുടങ്ങി വെച്ചിടത്ത് നിന്ന് സാഹിത്യ ദർശനത്തെ മുന്നോട്ട് നയിച്ചത് അദ്ദേഹമാണ്. സാഹിത്യം മൂല്യവത്താകുന്നത് എങ്ങനെയെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു തരും. പ്ലേറ്റോ മനുഷ്യജീവിതത്തെയും അരിസ്റ്റോട്ടിൽ മനുഷ്യജ്ഞാനത്തെയുമാണ് അംഗീകരിക്കുന്നതെന്ന് പറയാം. പ്ലേറ്റോ അതീന്ദ്രിയങ്ങളിലേക്ക് ഉയർന്നു പോകുന്നു. അരിസ്റ്റോട്ടിലാകട്ടെ ഒരു ശാസ്ത്രജ്ഞൻ്റെ മനസ്സുമായി മണ്ണിൽ ചവിട്ടി നിൽക്കുന്നു. പ്ലേറ്റോയുടെ പക്ഷമനുസരിച്ച് യഥാർത്ഥ ലോകം ആദർശലോകം മാത്രമാണ്, പ്രാതിഭാസിക പ്രപഞ്ചം നിഴൽ രൂപം മാത്രം. എന്നാൽ ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന ലോകത്തിൻ്റെ ഉണ്മയെ അരിസ്റ്റോട്ടിൽ അംഗീകരിക്കുകയാണ്. പ്ലേറ്റോയുടെ ഭാഷയിൽ കവിതയുടെ ഉറവകളുണ്ട്. പേജ് 26. അരിസ്റ്റോട്ടിലിൻ്റെ ഭാഷ ഒരധ്യാപകൻ്റെ ഭാഷ മാത്രമാണ്. പ്ലേറ്റോ കൂടുതൽ മൗലികത്വമുള്ള മഹാപ്രതിഭയാണെന്ന് പറയണം. അരിസ്റ്റോട്ടിലാകട്ടെ വ്യവസ്ഥ ചെയ്യപ്പെട്ട മസ്തിഷ്കമാണ്. ബെർട്രാൻഡ് റസ്സൽ അരിസ്റ്റോട്ടിലിയൻ ആധ്യാത്മികതയെ വിശേഷിപ്പിക്കുന്നത് പ്ലേറ്റോ ഡിലീറ്റഡ് ബൈ കോമൺ സെൻസ് എന്നാണ്. അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ മുൻ അധ്യായം നാം ഉപസംഹരിച്ചത്. പ്ലേറ്റോണിക് ദാർശനികതയുടെ പിന്തുടർച്ച അരിസ്റ്റോട്ടലിൽ നിന്ന് നമുക്കും കാണാം. ശാസ്ത്രീയാവബോധം കൊണ്ട് താനേറ്റെടുത്ത അഗ്നിയെ ആകാശം മുട്ടുമാറി ജ്വലിപ്പിക്കാൻ അരിസ്റ്റോട്ടലിന് സാധിച്ചു. രൂപം, പദാർത്ഥം എന്നിവയെപ്പറ്റി പ്ലേറ്റോ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങാൻ അരിസ്റ്റോട്ടിൽ തയ്യാറാവുന്നില്ല. നക്ഷത്രപദങ്ങൾക്കപ്പുറത്തുള്ള ഒരു അതീന്ദ്ര തരത്തിലാണ് പ്ലേറ്റോ രൂപത്തെ പ്രതിഷ്ഠിക്കുന്നത് നാം കണ്ടു. രൂപം നിത്യവും പരിണാമരഹിതവുമാണ്. അരിസ്റ്റോട്ടിൽ രൂപ ആശയത്തിൻ്റെ അപരിണാമത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അതീന്ദ്രിയത വകവെച്ചു കൊടുക്കുന്നില്ല. അദ്ദേഹം രൂപത്തെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പിടിച്ചിറക്കുന്നു. രൂപം വസ്തുക്കൾക്ക് അതീതമോ അന്യമോ അല്ല, വസ്തുക്കളിൽ അതു ലീനമായിരിക്കുന്നു. പദാർത്ഥം ഇല്ലായ്മയല്ല, ഉണ്മ തന്നെ. രൂപത്തെയും പദാർത്ഥത്തെയും വേർതിരിക്കാനാവില്ല. പദാർത്ഥം രൂപവുമായി കൂടിച്ചേർന്നാണ് വിശേഷ വസ്തുക്കൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന ലോകം വാസ്തവ ലോകത്തിൻ്റെ ഒരു നിഴൽ രൂപമല്ല, അത് വാസ്തവമായ ലോകം തന്നെ. രൂപവും പദാർത്ഥവും സംപ്രകൃതമായിരിക്കുന്ന ലോകമാണ് അത്. അനുഭവങ്ങളുടെ ലോകം, ഭൗമജീവിതം, ഒരു യഥാർത്ഥമാണെന്ന് അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചില്ല. എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും സത്തയുടെ സാന്നിധ്യം അദ്ദേഹം ദർശിച്ചു. ജീവചരിത്രം. BC 384 സ്റ്റാഗിറയിൽ അരിസ്റ്റോട്ടിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് നിക്കോമാക്കസ് മാസിഡോണിയൻ ചക്രവർത്തി ഫിലിപ്പിൻ്റെ കൊട്ടാര വൈദ്യനായിരുന്നു. 17-ാമത്തെ വയസ്സിലാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായി ചേർന്നത്. അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായും അധ്യാപകനായും 20 കൊല്ലം കഴിഞ്ഞുകൂടി. പ്ലേറ്റോയുടെ മരണത്തിനു ശേഷം അദ്ദേഹം പല ദേശങ്ങളിലേക്കും യാത്ര ചെയ്തു. പിന്നീട് ഒരു പ്രഭാഷണ കലാലയം തുടങ്ങുന്നതിനു വേണ്ടി അരിസ്റ്റോട്ടിൽ ഏതെൻസിൽ തിരിച്ചെത്തുകയുണ്ടായി. 342 അദ്ദേഹത്തെ ഫിലിപ്പ് രാജാവ് വിളിച്ചു വരുത്തി മകനായ അലക്സാണ്ടറുടെ ഗുരുനാഥനായി നിയമിച്ചു. 7 വർഷങ്ങൾക്ക് ശേഷം അരിസ്റ്റോട്ടിൽ വീണ്ടും ഏതെൻസിൽ തിരിച്ചെത്തി. അദ്ദേഹം അവിടെ ലൈസിയം എന്ന വിശ്വപ്രശസ്ത വിദ്യാലയം സ്ഥാപിച്ചു. പരിക്രമണ വിദ്യാലയം എന്ന പേര് ലൈസിയത്തിന് ലോകം നൽകി. ഒരിടത്തു നിന്നോ ഇരുന്നോ അല്ല, നടന്നുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ ക്ലാസ് എടുത്തിരുന്നത്. അതാണങ്ങനെയൊരു പേര് ലൈസീനത്തിനുണ്ടാകാൻ കാരണം. അലക്സാണ്ടറുടെ മരണത്തെ തുടർന്ന് അരിസ്റ്റോട്ടിൽ ലൂബിയയിലേക്ക് പലായനം ചെയ്യുകയും അവിടെ കിടന്ന് BC 322 നിര്യാതനാവുകയും ചെയ്തു. അരിസ്റ്റോട്ടിലിൻ്റെ ആവിഷ്കരണ ശൈലി ശാസ്ത്രീയവും ചിലപ്പോൾ മുഷിപ്പനുമാണ്. ഭാവനയുടെ ചിറകിൽ അദ്ദേഹം പറന്നുയരുന്ന സന്ദർഭത്തിൽ എത്രയോ വിരളം. എഴുത്തിൽ നിന്നും വൈകാരികതയെ അദ്ദേഹം വാർത്തുകളയുന്നു. യുക്തിയുടെ പിടിയിലാണ് എപ്പോഴും അരിസ്റ്റോട്ടിലിയൻ ഭാഷ. യുക്തിശാസ്ത്രം, പ്രഭാഷണശാസ്ത്രം, കാവ്യശാസ്ത്രം, ഭൗതികശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, മനഃശാസ്ത്രം, ധനശാസ്ത്രം, രാഷ്ട്രതന്ത്രം, തത്വശാസ്ത്രം മുതലായ മണ്ഡലങ്ങളിൽ അദ്ദേഹം മഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആശയത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ആത്യന്തികമത്വം അന്വേഷിച്ചു പോയ ജ്ഞാനിയാണ് അരിസ്റ്റോട്ടിൽ. ലോകത്തിൻ്റെ പൊരുളെന്ത്, അതിൻ്റെ സത്ത എന്ത്, അരിസ്റ്റോട്ടിൽ കണ്ടെടുക്കുന്ന ഉത്തരങ്ങൾ അന്നത്തെ നിലയിൽ വിശേഷിച്ചും ശ്രദ്ധേയമാണ്. പരമാണുവാദികളുടെ ഭൗതിക സിദ്ധാന്തത്തെയും പ്ലേറ്റോയുടെ ആശയവാദത്തെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ തൻ്റെതായ രീതിയിൽ ലോകതത്വം വ്യാഖ്യാനിക്കുന്നത്. ചലനാത്മകമായ അണുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഡെമോക്രാറ്റിസും അദ്ദേഹത്തിൻ്റെ അനുനായികളുടെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചത്. പദാർത്ഥങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അവയ്ക്ക് അതീതമായി നിൽക്കുന്ന ആശയങ്ങളെ പ്രാണനാക്കിയാണ് പ്ലേറ്റോ ലോകത്തിന് ഭാഷ്യമെഴുതിയത്. 2 തരങ്ങളെയും അരിസ്റ്റോട്ടിൽ തിരസ്കരിക്കുകയാണ്. അദ്ദേഹം ഒരിടനിലയായി സ്വീകരിക്കുന്നതെന്ന് പറയാം. രൂപം അഥവാ ആശയം ഒരു കേവല സത്തയല്ല, അത് പദാർത്ഥതീതവുമല്ല. പദാർത്ഥമില്ലെങ്കിൽ സത്തയുമില്ല. സദാ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ നിർലക്ഷ്യ പദാർത്ഥ സഞ്ചയത്തിൻ്റെ ചലനം മാത്രമായി കാണുന്നതും ശരിയല്ല. രൂപമില്ലാതെ പദാർത്ഥവുമില്ല എന്നാണ് വാസ്തവം. വിശേഷ വസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം രൂപത്താൽ നിർണയിക്കപ്പെടുന്നു. സത്ത പദാർത്ഥത്തിൽ ലയിച്ചുകിടക്കുന്നു. വസ്തുവിൽ വിശേഷവും സാമാന്യവും ഒരുമിച്ചിരിക്കുകയാണ്. പോയറ്റിക്സ്. ചരിത്രപരമായ തെളിവുകൾ വെച്ച് നോക്കിയാൽ ലോകത്തിലെ ആദ്യത്തെ കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സ്. പോയറ്റിക്സിന് 26 അധ്യായങ്ങളുണ്ട്. പിന്നീട് വിശദമായി എഴുതാനിരിക്കുന്ന ഒരു പുസ്തകത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ കുറിപ്പുകൾ മാത്രമാണ് പോയറ്റിക്സിൻ്റെ ഉള്ളടക്കത്തിൽ ചിലർ അഭിപ്രായമുണ്ട്. വിശാല സന്ദർഭത്തിൽ നടത്തിയ ആനുഷംഗ പരാമർശങ്ങളുടെ മാത്രമാണ് പ്ലേറ്റോയുടെ സാഹിത്യ ദർശനം ഉരുത്തിരിയുന്നത്. എന്നാൽ അരിസ്റ്റോട്ടിലിൻ്റെ കാര്യം അങ്ങനെയല്ല. സാഹിത്യം പോയറ്റിക്സിലെ മുഖ്യ വിഷയമാണ്.